السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം വളരെ ചുരുങ്ങിയ ആളുകളിൽ പരിമിതപ്പെടുത്തി നിർവഹിക്കപ്പെടാനാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തീർത്തും പുതിയ ഒരനുഭവം തന്നെയാണിത്. അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണത്തെ നമ്മൾ ഓരോരുത്തരും നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നത് ഇൻഷാ അല്ലാ ബുധനാഴ്ചയാണ്, അഥവാ ജൂലൈ 29. ജൂലൈ 29 ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നു. ജൂലൈ 30 വ്യാഴാഴ്ച അറഫ ദിനമാണ്. അന്ന് ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹം അറഫ നോമ്പ് അനുഷ്ഠിക്കുകയാണ്. വെള്ളിയാഴ്ച ജൂലൈ 31 ബലിപെരുന്നാൾ. അന്ന് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അവിടെ നിർവഹിക്കപ്പെടുന്ന സമയവുമാണ്. എന്നാൽ അതേ സമയം തന്നെയാണ് ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലും ബലിപെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. ഇവിടെയും അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നത് ജൂലൈ 30 വ്യാഴാഴ്ചയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണ് അറഫയും അറഫ നോമ്പും അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ. എന്നാൽ നമ്മുടെ നാട്ടിലെ അപൂർവം ചില സഹോദരങ്ങൾ ജൂലൈ 29 ബുധനാഴ്ച അറഫ നോമ്പ് അനുഷ്ഠിക്കുകയും 30 വ്യാഴാഴ്ച പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ നൽകിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. അതിന് അവർക്ക് അവരുടേതായിരിക്കുന്ന ചില ന്യായങ്ങൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പരിശുദ്ധ ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അറഫ ദിനമായി ഹാജിമാർ തങ്ങളുടെ കർമ്മങ്ങളിൽ അത് അനുഭവിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ, അതിൻ്റെ തലേ ദിവസമാണ് അറഫ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റും പോകുന്ന വിരലിലെണ്ണാവുന്ന ഏതാനും ആളുകൾ തലേ ദിവസം മറ്റൊരു അറഫ ആചരിക്കുന്നത് അവർ പറയാറുണ്ട്. അതുപോലെ തന്നെ അതിനനുസൃതമായി നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആളുകൾ നോമ്പനുഷ്ഠിക്കാറുമുണ്ട്. ഹിജ്റ ഹിലാൽ കമ്മിറ്റി എന്നോ ഹിജിരി കമ്മിറ്റി ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ടീം, അവര് മാസമാറ്റത്തിൻ്റെ മാനദണ്ഡമായി സ്വീകരിച്ചിരിക്കുന്ന വികലമായ ആശയങ്ങളാണ്, മാനദണ്ഡങ്ങളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസമാറ്റത്തിൻ്റെ മാനദണ്ഡമായി സ്വീകരിച്ചത് ഹിലാലാണ്. ഹിലാലിന് നമ്മൾ ഇംഗ്ലീഷിൽ ക്രസൻ്റ് എന്ന് പറയാം. ഹിലാൽ മുതൽ അടുത്ത ഹിലാൽ വരെ ഒരു മാസം പ്രവാചക തിരുമേനിയുടെ ചര്യ അനുസരിച്ച് നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. എന്നാൽ പൗർണമി മുതൽ പൗർണമി വരെ, ബദർ മുതൽ ബദർ വരെ ഒരു മാസമായി ലഭിക്കും. അതുപോലെ തന്നെ ന്യൂമൂൺ മുതൽ ന്യൂമൂൺ വരെ, കറുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ ഒരു മാസമായി ലഭിക്കും. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രമാസം ആരംഭിക്കുന്നത് ഹിലാലിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഹിജ്റി കമ്മിറ്റി അതിനെ മറികടന്നുകൊണ്ടാണ് അവരുടെ വാദഗതികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം തന്നെ അവർ പത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രസ് മാറ്ററിൽ പറഞ്ഞിരിക്കുന്നത്, ജൂലൈ 20 തിങ്കളാഴ്ച ന്യൂമൂൺ സംഭവിക്കുന്നതിനാൽ അന്ന് ദുൽഖാദി 29 പൂർത്തിയാക്കി ചൊവ്വാഴ്ച ദുൽഹിജ്ജ 1 ആയിരിക്കും എന്നാണ് അവർ നൽകിയിരിക്കുന്ന അറിയിപ്പ്. എന്നിട്ട് അതിൻ്റെ അനുബന്ധമായി അവരുടെ ചില നേതാക്കന്മാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം, ചൊവ്വാഴ്ച അഥവാ 21-ാം തീയതി ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അന്ന് തന്നെ 1 ആയി സ്വീകരിക്കണമെന്നും, ബുധനാഴ്ച ദുൽഹജ്ജ് 1 ആയി സ്വീകരിക്കുന്നത് ദൈവിക നിയമങ്ങളുടെ ലംഘനമാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പറയുന്നത് ഒരു ഡോക്ടറാണ് എന്നതുകൂടി നമുക്ക് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. ആ ഡോക്ടറുടെ പ്രത്യേകത, ഗർഭിണികൾ ആശുപത്രികളിൽ പോയി ഡോക്ടറെ സമീപിക്കുന്നതും അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നടന്നതുമൊക്കെ കടുത്ത ഷിർക്കാണ് എന്ന് ഫത്വ കൊടുക്കുന്ന ഒരു ഡോക്ടറാണ് ഈ വാദഗതിയും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ പലരും ആ തലത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ന്യൂമൂൺ മുതൽ അടുത്ത ന്യൂമൂൺ വരെയാണ് യഥാർത്ഥത്തിൽ ഒരു മാസം നമ്മൾ പരിഗണിക്കേണ്ടത് എങ്കിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർ വാദിക്കുന്നത്, നമുക്കറിയാം അലി മണിക്ഫാൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളും സംസാരങ്ങളുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ബോധ്യമാവും. അവർ പറയുന്ന നബിസുല്ലാ സിനിമ പഠിപ്പിച്ച ഒരു മാസം എന്നത് ഒരു ന്യൂമൂൺ മുതൽ അടുത്ത ന്യൂമൂൺ വരെയാണ്. ന്യൂമൂൺ സംഭവിക്കുന്ന ദിവസം മാസത്തിൻ്റെ അവസാന ദിവസവും അടുത്ത ദിവസം പുതിയ മാസത്തിൻ്റെ 1-ാം തീയതിയുമായിരിക്കും എന്നാണ് അവരുടെ വാദഗതി. യഥാർത്ഥത്തിൽ ന്യൂമൂൺ എന്ന ഒരു സംഗതിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ബോധ്യപ്പെടുവാനുമൊക്കെ നമുക്ക് സാധ്യമാകുന്നത് ഗോളശാസ്ത്ര പഠനങ്ങൾ വളരെയേറെ മികവുറ്റ രൂപത്തിൽ അത് വളർന്നു വന്നിരിക്കുന്ന ഈ കാലത്താണ്. മാത്രമല്ല ഗോളശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കിലൂടെയല്ലാതെ ഒരിക്കലും ന്യൂമൂൺ എന്ന പ്രതിഭാസത്തെ ഒരാൾക്കും കാണാൻ കഴിയില്ല. ഇന്നുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. എന്നാൽ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ അവർ മാസമാറ്റത്തിന് മാനദണ്ഡമാക്കിയത് ഹിലാലായിരുന്നു. ആ ഹിലാൽ എന്നത് അവർ അന്ന് അതിനെ മനസ്സിലാക്കുവാനുള്ള ഒരേ ഒരു മാർഗം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുക എന്നുള്ളതാണ്. ഇന്ന് നമുക്കതിനെ മനസ്സിലാക്കുവാൻ ഉപകരണങ്ങളുണ്ട്, അതുപോലെ തന്നെ കണക്കിലൂടെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. എന്നാൽ അന്ന് അത് മനസ്സിലാക്കുവാനുള്ള ഒരേ ഒരു മാർഗം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുക എന്നതാണ്. അങ്ങനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന, കണ്ടുറപ്പിക്കാൻ സാധിക്കാവുന്ന ഒന്നിനെയാണ് അവർ മാനദണ്ഡമായി സ്വീകരിച്ചത് നമുക്ക് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ റഅയ്തുമുൽ ഹിലാല ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു ഫഇൻ ഗുമ്മ അലൈക്കും ഫസൂമു 30 യൗമ. നിങ്ങളെ ഹിലാലിനെ കണ്ടാൽ, ഹിലാലിനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, അതിനെ കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക അഥവാ പെരുന്നാൾ ആഘോഷിക്കുക. എന്നാൽ പൊടിപടലങ്ങൾ കൊണ്ടോ മേഘാവൃതമാകുന്നത് കൊണ്ടോ അത് മറഞ്ഞു പോയാൽ ഫൈൻ ഉമ്മ അലൈക്കും ഫസൂമു 30 യൗമ, അങ്ങനെ വരുമ്പോൾ നോമ്പ് 30 പൂർത്തിയാക്കുക എന്നാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചത്. ഇത് ഒരുപാട് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണുകൊണ്ട് കാണാവുന്ന ഒന്നായിരുന്നു അന്ന്, കണ്ണുകൊണ്ട് കാണാവുന്ന ഒന്നായിരുന്നു മാസമാറ്റത്തിൻ്റെ മാനദണ്ഡമായി അവർ സ്വീകരിച്ചത്. എന്നാൽ ന്യൂമൂൺ എന്ന് പറയുന്ന പ്രതിഭാസം അന്നോ ഇന്നോ ഏതെങ്കിലും കാലഘട്ടത്തിലോ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നേർക്കു നേരെ കാണാൻ കഴിയുന്ന സംഗതിയല്ല. ഇതാണ് അതിൻ്റെ 1-ാമത്തെ വശം. ഇനി ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി പറയുന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ ചന്ദ്രൻ ഉണ്ടായിരുന്നു, പകലാണ് ഉള്ളതെന്നാണ് പ്രശ്നം ഉള്ളത് എന്നാണ്. അതുകൊണ്ട് ആ പകലിൽ തന്നെ മാസത്തിൻ്റെ 1-ാം തീയതിയായി പരിഗണിക്കണം, ബുധനാഴ്ചയിലേക്ക് മാറ്റുന്നത് ദൈവിക നിയമങ്ങളുടെ ലംഘനമാണ് എന്നൊക്കെ എഴുതിവിട്ടിരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹുമ്മയുടെ കാലഘട്ടത്തിൽ ഹിലാലിനെ കാണാൻ വേണ്ടി അവർ ശ്രമിച്ചത് എപ്പോഴായിരുന്നു? അത് പകലിലായിരുന്നുവോ പകലിന് ശേഷമായിരുന്നുവോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അവർ ഏതൊരു മാസത്തിൻ്റെയും 29 പൂർത്തിയാകുമ്പോൾ, 29-ാമത്തെ ദിവസം പൂർത്തിയാകുമ്പോൾ അവർ മാനത്തേക്ക് നോക്കും. എന്നിട്ട് ഹിലാലുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അത് എപ്പോഴായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, പലപ്പോഴും അത് രാവിലെയാവാം, ഉച്ചക്കാവാം, വൈകുന്നേരമാവാം, ഏതു സമയത്തുമാകാം എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളും പല നിർദ്ദേശങ്ങളും ഇവരുടെ ഭാഗത്ത് വരാറുണ്ട്. യഥാർത്ഥത്തിൽ അതെപ്പോഴായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കൃത്യമായ റിപ്പോർട്ടുകൾ പ്രവാചക അധ്യാപനത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ ഇഖ്തലഫന്നാസു ഫി ആഖിരിയൗമി റമദാൻ, റമദാൻ അവസാനത്തിൽ ആളുകൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതായത് 29 കൂടി മാസം അവസാനിച്ചോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമാണ്. ഫ ഖദിമ അറാബിയാനി, ആ സമയത്താണ് രണ്ട് അറാബികൾ കടന്നു വരുന്നത്. ഫ ഷഹിദ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലാഹി, അവർ രണ്ടുപേരും അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു, സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു പ്രവാചകരുടെ മുമ്പിൽ. എന്താ പറഞ്ഞത്? അഹല്ല അൽ ഹിലാല, അവർ രണ്ടുപേരും ഹിലാൽ ദർശിച്ചുവെന്ന്. എപ്പോ? അംസി അഷിയത്തൻ, ഇന്നലെ രാത്രിയിൽ. അഷിയത്ത് പറഞ്ഞാൽ ഇഷാവിനോട് അടുത്ത സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഹിലാൽ കണ്ടു എന്ന് വന്നു പറയുകയാണ്. ഫ അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ അയ്യുഫ്തിറു, എന്നാൽ ജനങ്ങൾ ഇതറിയാതെ പിറ്റേ ദിവസം നോമ്പ് വെച്ചിരിക്കുകയാണ്. ആ നോമ്പ് വെച്ചിരിക്കുന്ന ആളുകളോട് റസൂലുള്ള പറഞ്ഞു നോമ്പ് മുറിക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ മാസം കണ്ടത്, അവർ ഹിലാലിനെ കണ്ടത് മഗ്രിബിന് ശേഷമാണ്, അല്ലെങ്കിൽ അസ്തമനത്തിന് ശേഷമാണ്. ആ സമയത്ത് തന്നെയായിരുന്നു പ്രവാചകരും സുഹാബികളുമൊക്കെ ഹിലാലിനെ നോക്കിയിരുന്നതും. എന്നല്ലാതെ പകലിൽ ഏതെങ്കിലും സമയത്ത് ഹിലാലുണ്ടോ എന്ന് നോക്കിയതായി ഒരൊറ്റ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റിമറിച്ചും മറികടന്നുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇവർ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാവുന്ന പോലെ ഇവിടെ ഹിജ്റ ഹിലാൽ കമ്മിറ്റിക്കാർ, അല്ലെങ്കിൽ ഹിജ്രി കമ്മിറ്റിക്കാർ, അവർ അവരുടെ കമ്മിറ്റി രൂപീകരിച്ചത് ലോകത്ത് എല്ലാ നാട്ടിലും എല്ലാ പ്രദേശങ്ങളിലും ഒരേ ഒറ്റ ദിവസം നോമ്പുണ്ടാവണമെന്നും പെരുന്നാളുണ്ടാവണമെന്നും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ്. നല്ല ആഗ്രഹമാണ്, അതിന് നമുക്ക് സദുദ്ദേശപരമായി കാണുകയും ചെയ്യാം. പക്ഷേ ഭൂമി ഉരുണ്ടതായിപ്പോയി എന്ന കാരണത്താൽ അത് പ്രായോഗികമല്ല എന്നുള്ളത് ആർക്കും ബോധ്യമാകുന്ന വിഷയവുമാണ്. അതുമാത്രമല്ല, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സുബഹി നമസ്കരിച്ച് ഏതാണ്ട് 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓരോ ദിവസവും സൗദി അറേബ്യയിൽ മക്കയിലടക്കം സുബഹി നമസ്കരിക്കുന്നത്. അതുപോലെ ഓരോ വക്ത നമസ്കാരങ്ങളും. ഇപ്പം നമസ്കാരങ്ങളിൽ മണിക്കൂറുകളുടെ വ്യത്യാസം ചിലയിടത്ത് കാണുമ്പോൾ ചിലയിടങ്ങളിൽ അത് രാവിൻ്റെയും പകലിൻ്റെയും അത്ര വ്യത്യാസം കാണാൻ സാധിക്കും. അതൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ചില വൈവിധ്യങ്ങളും ചില വ്യത്യാസങ്ങളും ഒക്കെ സ്വാഭാവികം, കാരണം ഭൂമി ഉരുണ്ടതാണ്, അതന്നെയാണ് വിഷയം. എന്നാൽ ഈ മാസമാറ്റത്തിൻ്റെ വിഷയത്തിനും ആ ഒരു കാര്യം നമുക്ക് അനുഭവപ്പെടും, അത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ലോകത്തെമ്പാടും എല്ലായിടത്തും ഒരേ ഒരു ദിവസം നോമ്പും പെരുന്നാളും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ചർച്ച ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും എന്നാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതിൻ്റെ തലേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുക, എന്നാണോ നോമ്പ് തുടങ്ങുന്നത് അതിൻ്റെ തലേ ദിവസം നോമ്പ് തുടങ്ങുക, അതുപോലെ തന്നെ എന്നാണോ യഥാർത്ഥത്തിൽ അറഫ നടക്കുന്നത് അതിൻ്റെ തലേ ദിവസം അറഫ നടത്താൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം നോമ്പനുഷ്ഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വയം ഭിന്നത വരുത്തി വെക്കുകയും അത് മുസ്ലിം സമൂഹത്തിൽ അവരുടെ കുടുംബങ്ങളിലേക്കും അതുപോലെ മഹല്ലുകളിലേക്കും എത്തിക്കുകയും എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഒരു ഭിന്നത ഉണ്ടാക്കുവാൻ സാധിക്കുമോ അതിനുവേണ്ടി പണിയെടുക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഹിജ്രി കമ്മിറ്റിക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇതിലേക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ഇവരുടെ വാദപ്രകാരം ന്യൂമോണിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് മാസം ആരംഭിക്കുന്നത് എങ്കിൽ, അതാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന മാനദണ്ഡമെങ്കിൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ നിർവഹിച്ചിരിക്കുന്ന ഹജ്ജ്, നമുക്കറിയാം പ്രവാചക ജീവിതത്തിൻ്റെ ഹിജറയുടെ 10-ാം വർഷം ദുൽഹജ്ജ് 9-ാണ് പ്രവാചക തിരുമേനി അറഫയിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരുമായി സംവദിക്കുന്നത്. എന്നാൽ അത് വെള്ളിയാഴ്ചയായിരുന്നു എന്നുള്ളതിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമില്ല. സ്വഹീഹായിരിക്കുന്ന ഹദീസുകളും അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാവും ഒക്കെ ആ വിഷയത്തെ നമുക്ക് ലഭിക്കും. അത് ദുൽഹജ്ജ് മാസം 9 വെള്ളിയാഴ്ചയായിരുന്നു, ആ വെള്ളിയാഴ്ചയാണ് പ്രവാചക തിരുമേനി അറഫയിൽ നിന്നത്, അത് വ്യക്തമാണ്. അതിൻ്റെ കാലം നമുക്ക് പരിശോധിച്ചാൽ അത് ബോധ്യമാവുകയും ചെയ്യും. നമുക്കറിയാവുന്ന പോലെ തന്നെ AD 632 മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രവാചക തിരുമേനി അറഫയിൽ നിന്നത്. യഥാർത്ഥത്തിൽ അന്നത്തെ ആ വർഷത്തെ ന്യൂമൂൺ, ആ മാസത്തെ ന്യൂമൂൺ എന്ന് പറയുന്നത് AD 632 February 25 ചൊവ്വാഴ്ച ആഗോള സമയം 20:51 അസ്ട്രോണമിക്കൽ ന്യൂമൂൺ അഥവാ കറുത്തവാവ് സംഭവിച്ചത് ഈ സമയത്താണ്. അങ്ങനെ February 25 ചൊവ്വാഴ്ച ആഗോള സമയം 20:51 ന്യൂമൂൺ സംഭവിക്കുന്നതെങ്കിൽ ഹിജ്രിക്കാര വാദപ്രകാരം അടുത്ത ദിവസം ബുധനാഴ്ച ദുൽഹജ്ജ് 1 ആയിരിക്കണം. ബുധനാഴ്ച ദുൽഹജ്ജ് 1 ആണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും ദുൽഹജ്ജ് 9. അഥവാ അറഫ ദിനമെന്ന് പറയുന്നത് ദുൽഹജ്ജ് 9 ആ ദുൽഹജ്ജ് 9 വ്യാഴാഴ്ചയായിരിക്കണം പ്രവാചക തിരുമേനി അറഫയിൽ നിൽക്കേണ്ടത്. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നത് വ്യാഴാഴ്ചയല്ല, വെള്ളിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ച ദുൽഹജ്ജ് 10 അല്ല, ദുൽഹജ്ജ് 9. കാരണം പ്രവാചക തിരുമേനി മാസമാറ്റത്തിൻ്റെ മാനദണ്ഡമായി സ്വീകരിച്ചത് ഹിലാലാണ്. 29 രാത്രിയിൽ കാണുന്ന ഹിലാൽ, അത് കണ്ടില്ലെങ്കിൽ 30 പൂർത്തീകരിച്ചു കൊണ്ടുള്ള മാസമാറ്റം, ഇതാണ് പ്രവാചക തിരുമേനി പാലിച്ചത്. അതുകൊണ്ട് തന്നെ ഹിലാലിനെ പരിഗണിച്ച് മാസമാറ്റം സ്വീകരിച്ച പ്രവാചക തിരുമേനിയുടെ ചര്യ അനുസരിച്ച് നമ്മളും ആ വഴിയിലേക്കാണ് കടന്നു വരേണ്ടത്. ആ കാരണത്താൽ തന്നെ ഈ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ഈ കണക്കനുസരിച്ച്, അവരുടെ ഈ വാദമനുസരിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരിക്കുന്ന അറഫ വരെ, അന്നത്തെ ഹജ്ജ് വരെ ശരിയായ ഡേറ്റിലല്ല എന്നാണ് പറയേണ്ടി വരിക. ചിലപ്പോഴൊക്കെ വ്യംഗ്യേന അവരത് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ ജീവിതത്തിൽ ഇസ്ലാമികമായ ഓരോ മര്യാദകളും സമൂഹത്തെ പഠിപ്പിച്ചത്. തീർച്ചയായും ഇങ്ങനെയുള്ള അതിപ്രധാനമായിരിക്കുന്ന ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇവരിവിടെ പറഞ്ഞ പോലെ ദൈവിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രവാചക തിരുമേനി ഒരിക്കലും തയ്യാറാവില്ല എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ച് സംഭവിക്കുന്ന അവസ്ഥ വന്നാൽ അള്ളാഹു ഇടപെടുകയും എന്നിട്ട് തിരുത്തുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും പ്രവാചക തിരുമേനി അന്ന് നിർവഹിച്ച ആ അറഫ, അതുപോലെ ആ ഹജ്ജ്, അതിന് കണ്ടെത്തിയിരിക്കുന്ന മാസമാറ്റത്തിൻ്റെ മാനദണ്ഡം അത് ഹിലാലാണ്. ആ ഹിലാലിനെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും നോമ്പനുഷ്ഠിക്കേണ്ടതും പെരുന്നാൾ ആഘോഷിക്കേണ്ടതും അറഫയെ കാണേണ്ടതുമൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം, ഈ കഴിഞ്ഞ July 20 നമുക്കറിയാം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിച്ചു പോകുന്നതിനാൽ അന്ന് സൂര്യാസ്തമത്തിന് ശേഷം ചന്ദ്രദർശനം സാധ്യമല്ല. അത് കണ്ണുകൊണ്ടായാലും കണക്കുകൊണ്ടായാലും എന്തുകൊണ്ടായാലും കാണാൻ സാധ്യമല്ല, അഥവാ അങ്ങനെ ഒരു സംഗതിയില്ല. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ദുൽഖാദ 29 മാസം കാണാത്തതുകൊണ്ട് പിറ്റേ ദിവസം ദുൽഖാദ 30 പൂർത്തിയാക്കി, അഥവാ 21 ദുൽഖാദ 30 പൂർത്തിയാക്കി ബുധനാഴ്ച 22 ബുധനാഴ്ച ദുൽഹജ്ജ് 1 പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ മാസമാറ്റത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഇതേ സമയം തന്നെയാണ്, ഞാൻ സൂചിപ്പിച്ച പോലെ ഇതേ ദിവസം തന്നെയാണ് സൗദി അറേബ്യയിലും മാസമാറ്റം അവർ പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ദുൽഹജ്ജ് 1 July 22 ബുധനും ദുൽഹജ്ജ് 9 അഥവാ അറഫാ ദിനം July 30 വ്യാഴവും ബലിപെരുന്നാൾ July 31 വെള്ളിയാഴ്ചയുമായിരിക്കും എന്നാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ഒരുപോലെ അംഗീകരിച്ച് ആ സമൂഹത്തെ പഠിപ്പിച്ചത്. അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, അത് കേവലം നമ്മുടെ ചില യുക്തി മാത്രം മതിയാവില്ല, ഇസ്ലാമിക പ്രമാണങ്ങൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ആ പ്രമാണങ്ങൾ പരിഗണിക്കുമ്പോൾ, പ്രവാചക തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന ചര്യ പരിഗണിക്കുമ്പോൾ, തീർച്ചയായും ഈ വർഷത്തെ നമ്മുടെ ബലി പെരുന്നാൾ ഈ വരാനിരിക്കുന്ന വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും. അതുപോലെ അറഫാ ദിനം അത് വ്യാഴാഴ്ചയുമായിരിക്കും. അതിന് വിരുദ്ധമായി, പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമായി മുസ്ലിം സമൂഹത്തിൽ മഹല്ലുകളിലും വീടുകളിലും വരെ ഭിന്നതയും പ്രശ്നങ്ങളും ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ ഹിജ്രി കമ്മിറ്റിക്കാർ ഈ പുതിയ വാദഗതികൾ ഒരു പുത്തൻ ആശയം എന്ന നിലക്ക് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. തിരിച്ചറിയുവാൻ നാം ശ്രമിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, സത്യത്തെ സത്യമായി തന്നെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി നമ്മുടെ ആദർശ ജീവിതത്തെ ക്രമീകരിക്കുവാനും നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.